الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودرن علي الله سبحانه وتعالى أمن سوكشيشو وند نتي جيو دم النوت وند بوغنمي أن آمغماي ورمو پڑتغيان جننگل كدائل ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന സംസാരങ്ങളിലൊന്ന് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ പലരും വായിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ജനങ്ങൾ പങ്കുവെക്കുന്നു. ഇങ്ങനെ ആളുകൾ കൂടുന്നിടത്തെല്ലാം ഈ വിഷയത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ ഇപ്പോൾ കഴിച്ചുകൂട്ടുന്നത്. രോഗങ്ങൾ പ്രചരിക്കുന്ന, പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളായ നമ്മൾ ഓർക്കേണ്ട ചില പാഠങ്ങളുണ്ട്. സുപ്രധാനമായ 5 കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുക. അതിലൊന്നാമത്തേത്, സഹോദരങ്ങളെ, രോഗങ്ങൾ, പ്രത്യേകിച്ച് മുൻഗാമികളിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള രോഗങ്ങൾ, മുൻപുള്ളവർക്ക് ബാധിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ, ജനങ്ങളെ ഒന്നായി പിടികൂടുന്ന വലിയ വലിയ രോഗങ്ങൾ, അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന, ജനങ്ങൾക്കിടയിൽ വ്യാപകമാകുന്ന മ്ലേച്ഛതകളും തിന്മകളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമായിക്കൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, يا معشر المهاجرين مهاجرുകളുടെ സമൂഹമേ, خمس اذا ابتليتم بها واعوذ بالله ان تدركوهن. 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങൾ നിങ്ങളെ ബാധിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 5 കാര്യങ്ങളുടെ ഗൗരവത്താൽ, അതിന്റെ ഭീകരത കാരണത്താൽ റസൂലുള്ള പറയുകയാണ്, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, ആ 5 കാര്യങ്ങൾ നിങ്ങളെ പിടികൂടുന്നതിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. 5 കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലം തദ്ഹറിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു حتى يعلنوا بها الا فشى فيهم الطاعون. ഒരു ജനത അവർക്കിടയിൽ വൃത്തികേടുകൾ, വ്യഭിചാരം, നിഷിദ്ധമായ ബന്ധങ്ങൾ, തോന്നിവാസങ്ങൾ അവർക്കിടയിൽ വ്യാപിച്ചാൽ ഹത്താ യുഅലിനു ബിഹ, അങ്ങനെ അത്തരം തോന്നിവാസങ്ങൾ പരസ്യമായി ജനങ്ങൾ കാണുക ചെയ്യുന്നതിൽ പോലും അവർക്ക് മടിയില്ലാതെയായി കഴിഞ്ഞാൽ, ജനങ്ങൾക്കിടയിൽ വൃത്തികേടുകൾ വ്യാപിച്ചാൽ, അത് പരസ്യമായി തീർന്നാൽ, ഇല്ലാ ഫഷാ ഫീഹി മുത്താഊൻ, അവർക്കിടയിൽ പ്ലേഗ് രോഗം വ്യാപിക്കാതിരിക്കുകയില്ല. വൽ ഔജാഉ ലതീ ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിം അല്ലദീന മദൗ, അവർക്ക് മുൻപ് കഴിഞ്ഞുപോയ മുൻഗാമികൾ, അവർക്ക് മുൻപ് കഴിഞ്ഞുപോയ സമൂഹങ്ങൾ, അവരിൽ പടർന്നു പിടിച്ചിട്ടില്ലാത്ത രോഗങ്ങൾ, പകർച്ചവ്യാധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിലേക്ക് അയക്കാതിരിക്കുകയില്ല. സഹോദരങ്ങളെ, കേട്ടുപരിചയമില്ലാത്ത പുതിയ പുതിയ രോഗങ്ങൾ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ വേളകളിൽ നാം ഗൌരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സമൂഹത്തിനിടയിൽ പരീക്ഷണമായി ഇത്തരം രോഗങ്ങൾ അയക്കുന്നതിന് പിന്നിലുള്ള ഒരു കാരണം ജനങ്ങൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന തിന്മകളാണ്. പ്രത്യേകിച്ചത് പരസ്യമാവുകയും വ്യാപകമാവുകയും ഒരാളും അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിന്റെ പ്രകടമായ അതിന്റെ പുലർച്ച നമ്മൾ പല രോഗങ്ങളിലും കണ്ടിട്ടുണ്ട്. തോന്നിവാസങ്ങളിൽ, വ്യഭിചാരത്തിൽ, നിഷിദ്ധമായ ബന്ധങ്ങളിൽ പറയാൻ കഴിയാത്ത തോന്നിവാസങ്ങളിലും വൃത്തികേടുകളിലും അഭിരമിച്ചവർ, അവർക്കിടയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച ഒരു രോഗം, എയ്ഡ്സ് എന്ന പേരിൽ ആളുകൾക്കിടയിൽ പടർന്നു പിടിച്ച രോഗം, ഇന്നും അത് ഇത്രയെല്ലാം പുരോഗമിച്ചിട്ടും അതിനുള്ള മരുന്ന് കണ്ടെത്താൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. ലൈംഗിക രോഗങ്ങൾ വൃത്തികേടുകളിലൂടെ പകരുന്ന, തോന്നിവാസങ്ങളിലൂടെ പകരുന്ന ഇത്തരം രോഗങ്ങളിൽ പലതിനും മനുഷ്യർക്ക് ഇത്രമാത്രം കാലങ്ങൾ കഴിഞ്ഞുപോയിട്ടുപോലും, വലിയ പുരോഗതിയിലേക്ക് അവരെത്തിപ്പെട്ടിട്ടുപോലും അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ നാം ഓർക്കേണ്ടതുണ്ട്. രോഗങ്ങൾ പരക്കാനുള്ള, അത് പ്രചരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ജനങ്ങൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന തിന്മകളാണ്. അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, സഹോദരങ്ങളെ, രോഗങ്ങൾ വന്നുകഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന ഇത്തരം രോഗങ്ങൾ വന്നാൽ അതിനെതിരെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് അവന്റെ പ്രതിരോധങ്ങൾ? ഭൌതികമായ പ്രതിരോധങ്ങൾ അവൻ സ്വീകരിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരും മറ്റും പറയുന്ന, അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ അവൻ പാലിക്കണം. അതിൽ ശ്രദ്ധിക്കണം. അതിനെ നിസ്സാരവൽക്കരിക്കരുത്. അല്ലാഹു ഉദ്ദേശിച്ചാൽ ആർക്കും രോഗം ബാധിക്കും, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് പറയാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അത് മാറാനുള്ള മരുന്നുകൾ, അതിനെ പ്രതിരോധിക്കാനുള്ള വഴികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാർഗങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഭൌതികമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്ന മതപരമായ മാർഗങ്ങൾ കൂടി നമ്മൾ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവന്റെ വിധിവിലക്കുകൾ നീ പാലിക്കുക, എങ്കിൽ യഹ്ഫദ്ക, അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാൻ. എന്തിൽ നിന്നാണ് അള്ളാഹു സംരക്ഷിക്കുക? എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ മനുഷ്യനെ ബാധിക്കുന്ന പ്രയാസങ്ങളെല്ലാത്തിൽ നിന്നും അവനെ സംരക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിരോധത്തിന്റെ അനേകം മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, മൻ ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം സ ثلاث مرات لم تصبه فجأة بلاء حتى يصبح ഒരു മനുഷ്യൻ രാവിലെ നേരം പുലർന്നാൽ അതല്ലെങ്കിൽ വൈകുന്നേരത്തിൽ പ്രവേശിച്ചാൽ ബിസ്മില്ലാഹി അല്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്ന പ്രാർത്ഥന മൂന്ന് തവണ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ നാമത്തിൽ എന്താണ് അവന്റെ നാമത്തിന്റെ പ്രത്യേകത? ആ നാമമൊപ്പമുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ പേരിനോടൊപ്പം ആകാശങ്ങളിലോ ഭൂമിയിലോ ഒന്നും തന്നെ ഉപദ്രവമേൽപ്പിക്കുകയില്ല. അവനെല്ലാം കേൾക്കുന്ന സമീആണ്, എല്ലാം അറിയുന്ന അലീമാണ് എന്ന പ്രാർത്ഥന ഒരാൾ മൂന്ന് തവണ രാവിലെ ചൊല്ലിയാൽ ലം തുസിബുഹു ഫജ്അതു ബലാഇൻ ഹത്താ യുംസി, വൈകുന്നേരമാകുന്നതുവരെ പൊടുന്നനെ അവനെ യാതൊരു കുഴപ്പവും ബാധിക്കുകയില്ല. വൈകുന്നേരം മൂന്ന് തവണ അവനത് ചൊല്ലിയാൽ രാവിലെയാകുന്നതുവരെ പൊടുന്നനെ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അവനെ ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ സ്ഥിരമാക്കേണ്ട, നിത്യവും ചൊല്ലേണ്ട പ്രാർത്ഥനകളിലൊന്നാണിത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കലൊരു യാത്രയിൽ ഒരു സഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഖുൽ, നീ പറയുക. ആ സഹാബി ചോദിച്ചു, മാദാ അഖൂൽ, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ എന്താണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈനി ഹീന തുംസി, നീ വൈകുന്നേരമായാൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അതുപോലെ തന്നെ മുഅവ്വിദതൈൻ, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ് എന്നീ രണ്ട് സൂറത്തുകളും പാരായണം ചെയ്യുക. അതുപോലെ തന്നെ വഹീന തുസ്ബിഹ്, രാവിലെയും നീ ഇതുപോലെ ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക. സലാസ മറാത്തിൻ, മൂന്ന് തവണ രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും മൂന്ന് തവണ നീ പാരായണം ചെയ്യുക. തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും അത് നിനക്ക് മതിയാകുന്നതാണ്. നിന്നെ ബാധിക്കുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിന്നെ സംരക്ഷിക്കാൻ ഈ പറഞ്ഞ ദിക്റുകൾ നീ സ്ഥിരമാക്കുക എന്നത് നിനക്ക് മതിയാകുന്നതാണ്. ആരാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ആര് പറഞ്ഞു കൊടുത്തിട്ടാണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സന്ദേശപ്രകാരം. സഹോദരങ്ങളെ, ഈ ദിക്റുകൾ അതിന്റെ അർത്ഥമറിഞ്ഞ്, ഉദ്ദേശമറിഞ്ഞ്, പൂർണ്ണ വിശ്വാസത്തിൽ അതിന്റെ ആശയം ആലോചിച്ചുകൊണ്ട്, അതിന്റെ ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ ഈ പറഞ്ഞ ഫലമുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് അറിയിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ബിസ്മില്ലാഹി അല്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്ന പ്രാർത്ഥന, അത് മൂന്ന് തവണ ചൊല്ലിയാൽ വൈകുന്നേരം ഒരു പ്രയാസമുണ്ടാവില്ല. വൈകുന്നേരം വരെ, വൈകുന്നേരം ചൊല്ലിയാൽ അടുത്ത ദിവസം രാവിലെ വരെ പ്രയാസമുണ്ടാവില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനായ അബാൻ ഇബ്നു ഉസ്മാനാണ്. അബാൻ ഇബ്നു ഉസ്മാൻ ഈ ഹദീസ് ചിലർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അതാ അദ്ദേഹത്തിന് ഒരു രോഗം ബാധിച്ചിരിക്കുന്നു, കാലിൽ പെട്ടെന്നൊരു പ്രയാസം ബാധിച്ചിരിക്കുന്നു, കാൽ കൊളുത്തി പിടിച്ച് കിടപ്പിലാണ്. അദ്ദേഹം രോഗമായി കിടക്കുന്ന ആ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ കയറി വരുന്നു. അദ്ദേഹം ഈ ഹദീസ് മുൻപ് അബാൻ ഇബ്നു ഉസ്മാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുക, നിങ്ങളല്ലേ പറഞ്ഞത് ഇത് മൂന്ന് തവണ ചൊല്ലിയാൽ ഒന്നും സംഭവിക്കില്ല എന്ന്? അബാൻ ഇബ്നു ഉസ്മാൻ അദ്ദേഹം അയാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഫല തന്ദുർ ഇല്ലാ തന്ദുർ ഇലയ്യ, നീ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കേണ്ടതില്ല. ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ കളവ് പറഞ്ഞതല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റസൂലുള്ളാഹിയുടെ മേലും കളവ് പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ കുറച്ച് ദേഷ്യത്തിലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലാൻ മറന്നുപോയതാണ്. നോക്കൂ നിങ്ങൾ അവരുടെ വിശ്വാസം, അവരുടെ വിശ്വാസം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ സ്ഥിരമാക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇത്തരം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഭൗതികമായ ചില പ്രതിരോധ മാർഗങ്ങളുണ്ട്. അവിടുന്ന് പറഞ്ഞു, അത്താഊനു റിജ്സുൻ ഉർസില അലാ ത്വാഇഫത്തിൻ മിൻ ബനി ഇസ്രായീൽ. താഊൻ എന്നത് പ്ലേഗ് എന്നത്. പല കാലഘട്ടങ്ങളിലായി പ്ലേഗ് പൊട്ടിപ്പുറപ്പെടാറുണ്ട്. ഇസ്ലാമിക സമൂഹത്തിലും അത് പല കാലഘട്ടങ്ങളിൽ പുറപ്പെട്ടിട്ടുണ്ട്. പ്ലേഗ് എന്നത് ബനു ഇസ്രായീലുകാരിൽപ്പെട്ട ഒരു വിഭാഗത്തിനു മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ച ഒരു രോഗമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഇദാ സമിഅ്തും ബിഹി ബിഅർദിൻ, ആ രോഗം ഏതെങ്കിലും നാട്ടിൽ പടർന്നു പിടിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കേട്ടാൽ, ഫലാ തഖ്ദമു അലൈഹി, നിങ്ങൾ ആ നാട്ടിലേക്ക് അങ്ങോട്ട് യാത്ര ചെയ്യരുത്. വഇദാ വഖഅ ബിഅർദിൻ, അത് ഏതെങ്കിലും നാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ടാൽ, വഅൻതും ബിഹാ, നിങ്ങൾ ആ നാട്ടിൽ ആ സന്ദർഭത്തിൽ ഉണ്ട് എങ്കിൽ, ഫലാ തഖ്റുജു ഫിറാറൻ മിൻഹു, ആ രോഗത്തിൽ നിന്ന് പേടിച്ചോടിക്കൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് നിങ്ങൾ പോകാനും പാടില്ല. ഒരു നാട്ടിൽ ഇത്തരം പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ അവിടേക്ക് യാത്ര പോകരുത്. നിങ്ങൾ നിൽക്കുന്ന നാട്ടിലാണ് ഇത്തരം രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് എങ്കിൽ രോഗത്തിൽ നിന്ന് പേടിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ പാടില്ല. ഉലമാക്കൾ പറഞ്ഞു, ആ നാട്ടിലേക്ക് വല്ല കച്ചവടത്തിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ നീ പോയതാണ് എങ്കിൽ, അത് അവസാനിച്ചത് കാരണത്താൽ തിരിച്ചു വരികയാണ് എങ്കിൽ അതിൽ കുഴപ്പമില്ല. അതല്ലാതെ രോഗം പേടിച്ചുകൊണ്ട് ഇപ്പോൾ അത് പടർന്നു പിടിച്ചിട്ടുള്ള നാട്ടിലേക്ക് ഒരാൾ എത്തിപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ, അയാൾ തന്റെ ആവശ്യം നിർവഹിച്ചു തീരുന്നതിന് മുൻപ് രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടുക എന്ന ഉദ്ദേശത്തിൽ ആ നാട്ടിൽ നിന്ന് തന്റെ നാട്ടിലേക്ക് തിരിച്ചു വരരുത്. മറിച്ച് ആ നാട്ടിൽ തന്നെ നിൽക്കണം. അത് ആ രോഗം മറ്റിടങ്ങളിലേക്ക് പ്രചരിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളിൽ പെട്ടതാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം രോഗം ബാധിച്ച നാടുകളിലേക്ക് യാത്ര പോകുന്നത് നാം ശ്രദ്ധിക്കണം. അത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫിർറ മിനൽ മജ്ദൂമി ഫിറാറക മിനൽ അസദ്. കുഷ്ഠരോഗം ബാധിച്ചയാളെ നീ കണ്ടാൽ അയാളിൽ നിന്ന് ഓടി നീ രക്ഷപ്പെടുക. എങ്ങനെ? ഫിറാറക മിനൽ അസദ്, ഒരു സിംഹത്തെ കണ്ടാൽ പേടിച്ച് രക്ഷപ്പെടുന്നത് പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതായത് ആ രോഗത്തിനോട് നീ ശ്രദ്ധ കാണിക്കണം. സിംഹത്തിനെ കണ്ട പോലെ ഓടണം എന്ന് പറഞ്ഞാൽ നേരെ ഓടാനല്ല, മറിച്ച് ആ രോഗത്തെ കണ്ടാൽ, ആ രോഗം ബാധിച്ചവനെ കണ്ടാൽ നീ പ്രതിരോധം സ്വീകരിക്കണം, നീ ശ്രദ്ധിക്കണം. ആ രോഗം നിന്നെ ബാധിക്കുമോ എന്ന് നീ പേടിക്കണം, അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, പകർച്ചവ്യാധികളുള്ളവർ അവരെ ചികിത്സിക്കാനോ അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ വേണ്ടി പോകാമെന്നല്ലാതെ, അതല്ലെങ്കിൽ പരിപൂർണമായി അള്ളാഹുവിൽ തവക്കുലുള്ള എന്തെങ്കിലും അവർക്ക് ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനുള്ളവർക്ക് പോകാമെന്നല്ലാതെ മറ്റുള്ളവർ അവരിൽ നിന്ന് വിട്ടുനിൽക്കണം. അത്തരം പകർച്ചവ്യാധികൾ ബാധിച്ചാൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ബാധിച്ചാൽ തന്നെയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പാടില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചു, കുഷ്ഠരോഗികളായ ആളുകൾ, അത്തരം രോഗങ്ങൾ ബാധിച്ചവർ, അള്ളാഹു അത്തരം പ്രയാസങ്ങൾ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ബാധിക്കുന്നവർ അവർ ജനങ്ങൾക്കിടയിലേക്ക് വ്യാപകമായി ഇറങ്ങാൻ പാടില്ല. അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അരികിലേക്ക് അയാളുടെ സമ്മതപ്രകാരമല്ലാതെ അയാളുമായി ഇടപഴകാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം രോഗങ്ങൾ വരുന്നതിന് മുൻപുള്ള മുൻകരുതലുകൾ നാം സ്വീകരിക്കണം. രോഗം വന്നു കഴിഞ്ഞാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ രോഗം വന്നു കഴിഞ്ഞാൽ അപ്പോൾ സ്വീകരിക്കേണ്ട ചികിത്സാവിധികളുണ്ട്, അതും സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ അവിടുന്ന് പറഞ്ഞു, തജാവൂ, നിങ്ങൾ ചികിത്സ തേടണം. ഫഇന്നല്ലാഹു അസ്സ വജല്ല ലം യദ ദാഅൻ ഇല്ലാ വദ ലഹു ദവാഅ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു രോഗവും ഇറക്കിയിട്ടില്ല അതിനുള്ള മരുന്നുകൂടി ഈ ഭൂമിയിലേക്ക് ഇറക്കാതെ. അതുകൊണ്ട് നിങ്ങൾ ചികിത്സ തേടണം. ഗൈറ ദാഇൻ വാഹിദിൻ അൽഹറം, വാർദ്ധക്യമെന്ന ഒരൊറ്റ രോഗമല്ലാതെ മറ്റൊരു രോഗത്തിനും അള്ളാഹു മരുന്നിറക്കാതിരുന്നിട്ടില്ല. വാർദ്ധക്യം ബാധിച്ച് അതിന് മരുന്നില്ല. അതൊഴികെ ഏതൊരു രോഗം ദുനിയാവിലേക്ക് അള്ളാഹു ഇറക്കുന്നുണ്ടോ അതിനെല്ലാം മരുന്നുണ്ട്. ചില ഹദീസുകളിൽ അവിടുന്ന് പറഞ്ഞതുപോലെ علمه من علمه وجهله من جهله. അത് ചിലപ്പോൾ ചിലർക്ക് അറിയാൻ സാധിച്ചേക്കാം, ചിലപ്പോൾ ചിലർക്ക് അറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരു രോഗത്തിനും മരുന്നില്ലാത്തതായില്ല. ക്യാൻസർ ആവട്ടെ, എയ്ഡ്സ് ആവട്ടെ, എന്താകട്ടെ, മനുഷ്യനത് കണ്ടെത്തിയിട്ടില്ല എന്നതുകൊണ്ട് അതിന്റെ അർത്ഥം അതിന് മരുന്നില്ല എന്നല്ല. മരുന്നുണ്ട്, ചിലപ്പോൾ അത് കണ്ടെത്തിയില്ലെന്ന് വന്നേക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, രോഗം ബാധിച്ചാൽ അതിന്റെ ചികിത്സ നമ്മൾ തേടണം. ഭൗതികമായ ചികിത്സകൾ തേടുന്നതിനോടൊപ്പം ഇസ്ലാം പഠിപ്പിച്ചു തന്ന ചില മരുന്നുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് ഖുർആൻ. ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചു തന്ന ശിഫാണ്, രോഗശമനമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. നാം ഇതാ വിശുദ്ധ ഖുർആനിൽ നിന്ന് ശിഫാ ഇറക്കി തന്നിരിക്കുന്നു. മരുന്നും കൂടിയല്ല അല്ല പറഞ്ഞത്. ഷിഫാ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം മരുന്നല്ല. ഷിഫാ എന്ന് പറഞ്ഞാൽ രോഗശമനം എന്നാൽ, രോഗം മാറാനുള്ളത്, രോഗം പൂർണ്ണമായി അവസാനിക്കാനുള്ളത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ, രോഗം പൂർണ്ണമായി ഭേദമാക്കുന്ന ശിഫാ നാം ഇതാ വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. നമ്മുടെ റസൂലായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന ഇദഷ്തക യഖ്റഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത്തി വയൻഫുസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് രോഗം ബാധിച്ചാൽ അവിടുന്ന് മുഅവ്വിദാത്തുകൾ പാരായണം ചെയ്യും. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇവ പാരായണം ചെയ്തുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈയിലേക്ക് ഊതും, എന്നിട്ട് ശരീരത്തിലെല്ലാം തടവും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫലമ്മഷ്തദ്ദ വജഉഹു കുന്തു അഖ്റഉ അലൈഹി വഅംസഹു ബിയദിഹി റജാ ബറകതിഹ. റസൂലുള്ളാഹിക്ക് രോഗം ബാധിച്ച് അത് കഠിനമായപ്പോൾ, അവിടത്തേക്ക് മന്ത്രിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഞാൻ അവിടത്തേക്ക് ഓതിക്കൊടുക്കുമായിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകളിൽ ഊതിക്കൊണ്ട് അത് അവിടുത്തെ ശരീരത്തിൽ തടവിക്കൊടുക്കുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ പറഞ്ഞു തരികയാണ്. അപ്പോൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ, അതിൽ ശിഫാ ഉണ്ട്. സൂറത്തു അൽ ഫാത്തിഹ ശിഫാ ധാരാളമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുകളിലൊന്നാണത്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം, യാത്രകളിലും മറ്റും എന്റെ കൈകളിൽ മരുന്നോ മറ്റോ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ, ഡോക്ടറെ സമീപിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഞാൻ എന്റെ ചികിത്സക്കായി സൂറത്തുൽ ഫാത്തിഹ മാത്രം ഓതി മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. അപ്പോൾ സഹോദരങ്ങളെ, ഭൗതികമായ ചികിത്സകളോടൊപ്പം ഇത്തരത്തിലുള്ള ചികിത്സകൾ, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടുള്ള മന്ത്രിക്കലുകൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അത് നിസ്സാരമായി കാണരുത്. ചില ആളുകൾ പറയും, അത് ചെയ്തതുകൊണ്ട് എന്തുപകാരം കിട്ടാനാണ്. അങ്ങനെ പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അവതരിപ്പിച്ച ആ ഷിഫാ, അതിനെക്കുറിച്ച് ഖുർആനിലും ഹദീസിലും വ്യക്തമായ പരാമർശങ്ങളുണ്ട്. അത് അതിന്റെ രൂപത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയാസകരമായ രോഗങ്ങളിൽ നിന്ന് എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, രോഗം ബാധിക്കുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഇത്തരം പകർച്ചവ്യാധികൾ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്ന സന്ദർഭങ്ങളിൽ, അവർക്കിടയിലെ ഭയവും ഭീതിയും മുതലെടുക്കുന്ന ചില ആളുകളുണ്ട്. ഇത്തരം രോഗങ്ങൾ പ്രചരിച്ചാൽ അവരത് ഇറങ്ങുകയായി. അവർ പറയുന്നു, ജാറത്തിലുള്ള ഏലസ് കെട്ടിയാൽ, ഉറുക്ക് കെട്ടിയാൽ, വലിയനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, നബിമാരെ വിളിച്ച് സഹായം തേടിയാൽ, മാല മൗലീദുകൾ പാരായണം ചെയ്താൽ നിന്റെ രോഗം മാറുമെന്നാണ് അവരുടെ വാഗ്ദാനം. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കായി എടുത്തു പറയുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് തന്റെ ജനങ്ങൾക്ക് വിശദീകരിച്ച് നൽകിക്കൊണ്ടിരിക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് ഏതൊരു മുസ്ലിമിന്റെയും മനസ്സിലുണ്ടാകേണ്ട വാക്കാണത്. അദ്ദേഹം പറയുന്നു, വഇദാ മരിൽതു ഫഹുവ യഷ്ഫീൻ, എനിക്ക് രോഗം ബാധിച്ചാൽ, ഞാൻ രോഗിയായി തീർന്നാൽ എന്റെ രോഗം മാറ്റിത്തരുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. നമ്മുടെ റസൂലായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിലേക്ക് രോഗികളെ കൊണ്ടുവന്നാൽ, രോഗികളെ അവിടുന്ന് സന്ദർശിക്കാൻ പോയാൽ എന്തായിരുന്നു അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്? അല്ലാഹു റബ്ബന്നാസ്, അല്ലാഹുവേ ജനങ്ങളുടെ റബ്ബേ, അദ്ഹിബിൽ ബാസ്, നീ ഈ കുഴപ്പം നീക്കി നൽകണമേ. ഇഷ്ഫി, അല്ലാഹുവേ നീ രോഗം ശമനം നൽകണമേ. അൻത ഷാഫി, നീയാണ് അല്ലാഹുവേ രോഗം മാറ്റി നൽകുന്നവൻ. ലാ ഷിഫാഅ ഇല്ലാ ഷിഫാഉക, നിന്റെ രോഗശമനമല്ലാതെ, നീ ഇറക്കുന്ന രോഗശമനമല്ലാതെ മറ്റൊരു ഷിഫാ ഇല്ല. ഷിഫാഅ ലാ യുഗാദിറു സഖമ, രോഗത്തിന്റെ ഒരു കണിക പോലും ബാക്കി വെക്കാത്ത രൂപത്തിലുള്ള പരിപൂർണമായ ഷിഫാ, പരിപൂർണമായ രോഗശമനം അല്ലാഹുവേ നീ ഈ രോഗിക്ക് നൽകണമേ എന്നാരാണ് ദുആ ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തേക്ക് രോഗം ബാധിച്ചപ്പോൾ അതൊന്ന് മാറ്റിവെക്കാൻ അവിടുത്തേക്ക് സാധിക്കുന്നില്ല. ആ റസൂലിനോടാണ് ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത്, ആ നബിയോടാണ് ചില ആളുകൾ സഹായം തേടുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമാ, അബൂബക്കറിന്റെ മകനായ അബ്ദുറഹ്മാൻ റസൂലുള്ളയെ സന്ദർശിക്കാൻ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം കണ്ടുകൊണ്ട് അബ്ദുറഹ്മാൻ പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്നക ലതൂഅക വഅക ശദീദ, അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്ക് കഠിനമായ വേദന അനുഭവിക്കുന്നുണ്ട്, അങ്ങ് കഠിനമായ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. റസൂലുള്ള തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, അജൽ അതെ നീ പറഞ്ഞത് ശരിയാണ്. ഇന്നീ ലഊഅകു കമാ യുഅകു റജുലാനി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാളുകൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, രോഗങ്ങൾ ബാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്കാണ് അവലംബം തേടിപ്പോകേണ്ടത്, അവനിലാണ് വരമേൽപ്പിക്കേണ്ടത്. രോഗം ബാധിച്ച ഒരു നബിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, അദ്ദേഹത്തിന് രോഗം ബാധിച്ചു, കഠിനമായ രോഗമാണ്. അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചുപോയി, അല്ലെങ്കിൽ അവർ നശിച്ചുപോയി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സമ്പത്തില്ലാതെയായി. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമാണുള്ളത്. ആ രോഗത്തിന്റെ കാഠിന്യം കാരണത്താൽ ഒരു മനുഷ്യനും അടുത്തേക്ക് വരുന്നില്ല, ജനങ്ങളെല്ലാം അകലേക്ക് പോവുകയാണ്. രോഗം കഠിനമായിരിക്കുന്നു, ശരീരത്തിൽ കടുത്ത പ്രയാസമുണ്ടായിരിക്കുന്നു, അയ്യൂബ് നബിയെ മുൻപ് കണ്ടവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലായിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിന്റെ ചരിത്രം അല്ലാഹു പറഞ്ഞതിനു ശേഷം അല്ലാഹു പറയുന്നു, വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർ. അയ്യൂബ് നബിയുടെ ചരിത്രം റസൂലെ താങ്കൾ ഓർക്കുക, അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം, അന്നീ മസ്സനിയ ദുർ, അല്ലാഹുവെ എനിക്കിതാ പ്രയാസം ബാധിച്ചിരിക്കുന്നു. വഅൻത അർഹമുർ റഹീമീൻ, കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും നല്ലവൻ, ഏറ്റവും നന്നായി കരുണ ചൊരിയുന്നവൻ നീയാകുന്നു. ഫസ്തജബ്നാ ലഹു, അപ്പോൾ നാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ആരാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇത്തരം രോഗങ്ങൾ ബാധിക്കുമ്പോൾ ശിർക്കൻ വഴികളിലേക്ക്, ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത മാർഗങ്ങളിലേക്ക് ജനങ്ങളെ തെളിച്ചുകൊണ്ടുപോകുന്ന ആളുകൾ, അവരുടെ കുതന്ത്രങ്ങൾ നാം അത് കരുതിയിരിക്കണം. ജനങ്ങൾക്കതിൽ നിന്ന് താക്കീത് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയി. അയാളുടെ കയ്യിൽ അതാ ഒരു വളയമിട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, മാ ഹാദിഹിൽ ഹൽഖ, എന്താണ് നിന്റെ കയ്യിൽ ഈ കാണുന്ന വളയം? എന്താണ്, എന്തിനു വേണ്ടി ഇട്ടതാണ്? അയാൾ പറഞ്ഞു, ഹാദിഹി മിനൽ വാഹിന, നബിയെ എന്നെ ബാധിച്ചിരിക്കുന്ന ഈ രോഗം അത് മാറുന്നതിന് വേണ്ടി ഇട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അൻസിഅഹ ഫഇന്നഹ ലാ തസീദുക ഇല്ലാ വഹന, നീ അത് ഊരിയെറിയുക, നിന്റെ ശരീരത്തിൽ നിന്ന് അത് പൊട്ടിച്ചു കളയുക. ഫഇന്നഹ ലാ തസീദുക ഇല്ലാ വഹന, അത് നിന്റെ രോഗം വർദ്ധിപ്പിക്കുകയല്ലാതെ ഒരു നിലക്കും നിന്റെ രോഗം കുറച്ചു നൽകുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു പഠിപ്പിച്ചു തന്ന മാർഗത്തിൽ നാം ഉറച്ചു നിൽക്കുക, അതാണ് എനിക്ക് ഗൌരവത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ള നാലാമത്തെ കാര്യം. സഹോദരങ്ങൾ, അവസാനത്തെ കാര്യം, നാം ശ്രദ്ധിക്കേണ്ട, ഇത്തരം സന്ദർഭങ്ങളിലും പ്രയാസങ്ങളും ദുരിതങ്ങളും നാട്ടിൽ പ്രചരിക്കുന്ന സന്ദർഭങ്ങളിൽ പൊതുവെ നാം ശ്രദ്ധിക്കേണ്ട വളരെ ഗൌരവമുള്ള പാഠമാണ്. അതാണ് അവസാനമായി എനിക്ക് പറയാനുള്ളത്. നമ്മൾ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ, ജനങ്ങൾക്കിടയിലേക്ക് വാർത്തകൾ ഷെയർ ചെയ്യുമ്പോൾ, ആളുകളെ അറിയിക്കുമ്പോൾ ഗൌരവത്തിൽ ശ്രദ്ധിക്കണം. തോന്നിയതുപോലെ കേട്ടതെല്ലാം പ്രചരിപ്പിക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, നിങ്ങളുടെ അരികിലേക്ക് ദീനിനെ കുറിച്ച് ഗൌരവത്തിൽ പരിഗണിക്കാത്ത, അള്ളാഹുവിനെ അനുസരിക്കാത്ത ഒരു മനുഷ്യൻ, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ആളുകൾ, അവർ വല്ല വാർത്തയും കൊണ്ട് എത്തിച്ചു തന്നാൽ നിങ്ങളത് അതിനെക്കുറിച്ച് നന്നായി പരിശോധിക്കണം. ഫതബയ്യനു, നിങ്ങൾ ഗൌരവത്തിൽ അതിനെക്കുറിച്ച് പരിശോധിക്കണം. അല്ലാതെ അത് പ്രചരിപ്പിക്കാൻ പാടില്ല, അല്ലാതെ അത് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ, അത് പ്രചരിപ്പിച്ചാൽ, അൻ തുസീബു ഖൗമം ബിജഹാല, നിങ്ങൾ അറിയാതെ ചിലപ്പോൾ നിങ്ങൾ ചില ആളുകൾക്ക് പ്രയാസം ബാധിച്ചേക്കാം, നിങ്ങൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് ബാധിപ്പിച്ചേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ചില ആളുകൾക്കൊരു ഹരമാണ് പേടിപ്പെടുത്തുന്ന വാർത്തകൾ, ഭയമുണ്ടാക്കുന്ന വാർത്തകൾ. അത് ആളുകൾക്ക് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് അവർക്കൊരു ഹരമുള്ള കാര്യമാണ്. എല്ലാ ഗ്രൂപ്പിലേക്കും അത് പ്രചരിപ്പിക്കുക, എല്ലാ ആളുകൾക്കും അത് എത്തിക്കുക, അതിനുവേണ്ടി തിരക്കുകൂട്ടുന്ന ആളുകളെ കാണാം. സഹോദരങ്ങളെ, പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ, അൽ മുഅ്മിനു യുഅമ്മിൻ, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവർക്ക് നിർഭയത്വം നൽകുന്നവനാണ്, ആളുകളെ പേടിപ്പിക്കുന്നവനല്ല, ആളുകളെ ഭയപ്പെടുത്തി നിർത്തുന്നവനല്ല, മറിച്ച് അവർക്ക് നിർഭയത്വം നൽകുന്നവനാണ്, അവരെ പേടിപ്പിക്കാതെ വിടുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ ഗ്രൂപ്പുകളിലും മറ്റും തമാശക്ക് ആളുകളെ പേടിപ്പിക്കുന്നതിനു വേണ്ടി, ആളുകളെ കുറച്ചു നേരത്തേക്കൊന്ന് ഭീതിയിൽ നിർത്തുന്നതിനു വേണ്ടി ഇതാ ഇവിടെ ഇങ്ങനെ വാർത്ത വന്നിരിക്കുന്നു, അതല്ലെങ്കിൽ അവിടെ ഇങ്ങനെ വാർത്ത വന്നിരിക്കുന്നു. ചിലപ്പോൾ അതിന്റെ തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാകും, അവസാനത്തിൽ അത് തമാശയാണ് എന്ന് അവൻ എഴുതിയിട്ടുണ്ടാകും. വയസ്സായ ആളുകൾ, പ്രായം ചെന്നവർ, ചിലപ്പോൾ ഇതിനെക്കുറിച്ച് വിവരമില്ലാത്ത ആളുകൾ, അവരത് മുഴുവൻ വായിക്കാൻ അവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല, അവർ പേടിച്ചു പോകും. പല ആളുകൾ ചിലപ്പോൾ ചെറിയ വാർത്തകൾ കേട്ടാൽ പോലും മനസ്സ് തകർന്നുപോകുന്ന, മനസ്സ് ദുർബലമായിരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഈ കയ്യിലുള്ള, നമ്മൾ ഉണ്ടാക്കിവിടുന്ന ഇത്തരം വാർത്തകൾ ആരുടെയെല്ലാം കയ്യിലാണ് എത്തുന്നത്, ആരെയെല്ലാമാണ് അത് പേടിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരം തമാശകൾ, അത് യഥാർത്ഥത്തിൽ ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളാണ്, അത് നമ്മൾ നിസ്സാരമായി കാണരുത്. ഇങ്ങനെയുള്ള വാർത്തകൾ ആളുകൾക്കിടയിൽ തമാശയ്ക്ക് വേണ്ടി പ്രചരിപ്പിക്കുന്നവർ, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ തീർച്ചയായും അതിൽ നിന്ന് വിട്ടുനിൽക്കുമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു യാത്രയിൽ, യുദ്ധത്തിന് പോകുന്ന യാത്രയിൽ, സഹാബികൾ അവരിങ്ങനെ ഒരു സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ, അയാൾ തന്റെ കുന്തം തന്റെ അടുത്ത് വെച്ചുകൊണ്ട് അയാൾ കിടന്നുറങ്ങി. അങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ മറ്റ് സഹാബിമാരിൽപ്പെട്ട ചില ആളുകൾ, യുദ്ധത്തിന് പോകുന്ന വേളയാണ്, അതുകൊണ്ട് എപ്പോഴും ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകും എന്ന പേടിയിലായിരിക്കും ആളുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഹാബിമാരിൽപ്പെട്ട ചില ആളുകൾ ഒരു തമാശക്ക് കിടന്നുറങ്ങുന്ന ആ മനുഷ്യന്റെ കുന്തം അത് എടുത്തു മാറ്റിവെച്ചു, അത് ഒളിപ്പിച്ചു വെച്ചു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അയാൾ പേടിച്ചുപോയി, അയാളുടെ കുന്തം കാണാനില്ല, അയാളുടെ കയ്യിലുള്ള ആയുധം കാണാനില്ല, അയാൾ പേടിച്ചുപോയി. അവർ ചിരിക്കാൻ തുടങ്ങി ചുറ്റുമുള്ള ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇത് കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു, മാ യുദ്ഹിക്കുക്കും, എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്? അവർ പറഞ്ഞു, നബിയെ, ഒന്നുമില്ല, ഞങ്ങൾ ഇയാളുടെ കയ്യിൽ നിന്ന് ആയുധമൊന്ന് മാറ്റിവെച്ച് അയാൾ അപ്രാളം കണ്ട് ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹോദരനായ മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്തുക എന്നത് അവന് അനുവദിക്കപ്പെട്ട കാര്യമല്ല. തമാശക്കാണെങ്കിൽ ഇത് പാടില്ല. സഹോദരങ്ങളെ, ഇത്തരം വാർത്തകൾ ചില ആളുകൾ തമാശയായി പലതും, ഇത്തരം ഗൌരവപ്പെട്ട സന്ദർഭങ്ങളിൽ വരെ അത് തമാശക്ക് ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ കാണാം. അത് ആരുടെയൊക്കെ കയ്യിലാണ് എത്തുന്നത് എന്ന് നമുക്കറിയില്ല. എത്രയെത്ര ആളുകളെ നമ്മുടെ കുടുംബങ്ങളിൽ നാം കാണാറുണ്ട്, അവർക്ക് മാനസികമായ പ്രയാസങ്ങളുള്ളവരാണ്. എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന വാർത്തകൾ കണ്ടാൽ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല, രണ്ടും മൂന്നും ദിവസം ഉറങ്ങാതെ കഴിച്ചുകൂട്ടുന്ന ആളുകളുണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് മുൻപിലാണ് ഇത്തരം വിവരദോഷികളുടെ തമാശകൾ അവർ പുറത്തേക്ക് വിടുന്നത് എന്നവർ മനസ്സിലാക്കട്ടെ. എന്തുപകാരമാണ് ഇത്തരം തോന്നിവാസങ്ങൾ കൊണ്ട്, ഇത്തരം അർത്ഥമില്ലാത്ത തമാശകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എന്ന് നാം ഗൌരവത്തിൽ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രയാസങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളെയും മറ്റെല്ലാവരെയും ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ ക്ഷമിക്കാനും അതിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ മറികടക്കാനും نمك أذن الله توفيق الله نلقى نقرهك مراغته. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.